നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ടിക്ടോക്ക് എന്ന ആപ്പിന്റെ ഉപയോഗം ഓസ്ട്രേലിയൻ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഓസ്ട്രേലിയൻ അധികൃതരിൽ പലരും ടിക്ടോക്കിന്റെ ഉപയോഗം ദേശീയ സുരക്ഷയെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചെറിയ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിനായി ഉൾപ്പെടെ ഓസ്ട്രേലിയയിലെ കൗമാരപ്രായക്കാർക്കിടയിൽ വളരെയധികം പ്രചാരമുള്ളതാണ് ടിക്ടോക്ക്. എന്തുകൊണ്ടാണ് അധികൃതർക്കിടയിൽ ടിക്ടോക്കിന്റെ ഉപയോഗത്തിൽ ആശങ്ക നിലനിൽക്കുന്നത്? ഇക്കാര്യമാണ് SBS മലയാളം പരിശോധിക്കുന്നത്. മെൽബണിൽ സൈബർ സെക്യൂരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന വിജു തോമസ് നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം വിജു തോമസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
വിജു. ടിക്ടോക്ക് എന്ന ആപ്പ് ഓസ്ട്രേലിയയിൽ ഒരു ദേശീയ സുരക്ഷാ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യത ഉള്ള രീതിയിൽ ചർച്ചകൾ സജീവമാകുന്നുണ്ടല്ലോ. പല അധികൃതരും ആശങ്ക അറിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. എന്താണ് ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുന്നതിൻ്റെ ഒരു കാരണം?
ആദ്യമായിട്ട് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പ് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന, ലോകമെമ്പാടും തന്നെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. അത് ഇപ്പം യൂട്യൂബോ അതുപോലുള്ള ആപ്പിനെക്കാട്ടും എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും തിരിച്ച് വന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്പാണ്. ഓസ്ട്രേലിയയില് ഒരു മാസത്തിൽ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 2 മില്യനോളം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇത്. ദേശീയ സുരക്ഷയുടെ ഇതെന്ന് പറഞ്ഞാൽ 2 പെർസ്പെക്റ്റീവ് ആണ് ഇതിലുള്ളത്. ഒന്ന്, ഈ ആപ്പ് എടുക്കുന്ന ഇൻഫർമേഷനും നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷനും ഉണ്ടാക്കാവുന്ന ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ, അതായത് ആരുപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച്. ഇപ്പം പിള്ളേരുപയോഗിക്കുന്നത് അവരെന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭാഗമാണ്. ഇപ്പം പിള്ളേരുപയോഗിക്കുന്ന മുമ്പിൽ നമ്മൾ ഓർത്ത് ഓക്കെ പിള്ളേരാണല്ലോ ഉപയോഗിക്കുന്നത്, പക്ഷെ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു കുട്ടി നമ്മളൊരു ഗവൺമെന്റിന്റെ ഒരു മിലിറ്ററിയുടെ ഇതിലോ പോകുമ്പോൾ അവരൊരു ഫോട്ടോയോ ഒരു വീഡിയോയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു സൈഡ്. രണ്ടാമതായിട്ടുള്ള സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇപ്പം ഒരു എന്താ പറയുക, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അങ്ങനെയുള്ളവർ ഇതുപയോഗിക്കുമ്പോൾ ഈ ആപ്പ് GPS അതുപോലുള്ള ഇൻഫർമേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അമേരിക്കയിലും ഇവിടെയും എല്ലാം ഈ ആപ്പ് ഈ ഒഫീഷ്യലായിട്ടുള്ള ഫോണുകളിൽ ഉപയോഗിക്കരുതെന്നും പറഞ്ഞ് നിബന്ധനകൾ ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ അത് ഇപ്പോൾ കുട്ടികളുടെ ഒരു സുരക്ഷ, അവർ നൽകുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്, ഇതിനു പുറമെ ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് സംവിധാനം, ഇക്കാര്യങ്ങളെല്ലാം ഇത് ഇതിൻ്റെ ഒരു നിർമ്മാതാക്കളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് അല്ലേ?
അതെ, നിർമ്മാതാക്കളിലെത്തുന്നു എന്ന് മാത്രമല്ല, നിർമ്മാതാക്കളിനെക്കാട്ടും കൂടുതൽ ഈ ആപ്പിന്റെ ഒരു എന്താന്ന് പറഞ്ഞാല് ഡീഫോൾട്ടായിട്ടുള്ള സെറ്റിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പബ്ലിക്കായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എന്തും എല്ലാവർക്കും പബ്ലിക്കാണ്. യൂട്യൂബിലുള്ളതെന്ന് പറയുന്നത് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ ഒരുപാട് കമ്പനികൾ ഒരുപാട് ആൾക്കാരുമാണ്. ഇത് മിക്കവാറും ഉള്ള ആൾക്കാർ എല്ലാം ഒന്നുകിൽ സ്റ്റുഡൻസോ പിള്ളേരോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ സാധാരണ ഇപ്പം ഫേസ്ബുക്കോ ബാക്കിയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഫ്രണ്ട്സിനാണ്, പിന്നെ അത് പബ്ലിക് ആകുവാണ്. ഇതങ്ങനെയല്ല. ഇതിന്റെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഇതിലൊരു ഒരു കൗതുകം തോന്നി, നമ്മളൊരു എന്തെങ്കിലും ഒരു കോപ്രായം കാണിച്ച് അതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് പേര് ചിലപ്പോൾ അത് ലൈക്ക് ചെയ്തെന്ന് വരാം, ഒരുപാട് പേര് അതിനെ പ്രതി നമ്മളെ ഫോളോ ചെയ്തെന്ന് വരാം. അപ്പം പിള്ളേരെ സംബന്ധിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, അവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു ഇതാണ്.
ഓക്കെ, അപ്പോൾ മറ്റു പല ആപ്പുകൾക്കും ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതോട് ഇതുപോലെ തന്നെയുള്ള പല പ്രൈവസി പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. എങ്കിലും ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമായിട്ട് ഇതിനെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നു, കൂടുതൽ സുരക്ഷ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അധികൃതർ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ടിക്ടോക്കിൻ്റെ കാര്യത്തിൽ ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ ഓസ്ട്രേലിയയിൽ അധികൃതർ കണക്കിലെടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്?
അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ടിക്ടോക്ക് എന്ന് പറയുന്നത് ഈ ആപ്പിന്റെ പുറകില് ചൈന ബേസ് ചെയ്ത ഒരു എഞ്ചിനീയറാണ്. ടിക്ടോക്ക് എന്ന് പറയുന്നതിന് ശരിക്കും ഇത് 2012 സമയം മുതൽ ഇവര് ഇതിന്റെ പലതരം സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. അതില് ഇവര് 2-3 വർഷം മുമ്പ് യു എസ് ബേസ് ചെയ്തല്ല യു എസിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മ്യൂസിക്കലി എന്ന് പറഞ്ഞ ഒരു കമ്പനി മേടിച്ചിട്ട് അതിനുശേഷം ടിക്ടോക്ക് എന്ന് പറഞ്ഞ് ലോകമെമ്പാടും ഒരു ആപ്പ് റിലീസ് ചെയ്തു. അത് കൂടാതെ ചൈനയില് ഡൌ ഇൻ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഒരു ആപ്പും ഉണ്ട്. ഇതിന്റെ പുറകിലുള്ള ആൾക്കാര് ചൈനയിലുള്ള ആൾക്കാരാണ് ഇതിന്റെ പുറകില്.
ഓക്കെ, അപ്പോൾ ഈ വിവരങ്ങൾ ചൈനയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആശങ്കയാണോ ഇതിൽ കൂടുതലായിട്ട് ഒരു ദേശീയ സുരക്ഷ എന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് കാരണം?
അതാണ് മെയിൻ കാരണം. അതിന് ഇതായിട്ട് ടിക്ടോക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ചൈനയിൽ നിന്നല്ല, ചൈനയിലല്ല ഈ ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ടിക്ടോക്ക് അവകാശപ്പെടുന്നത്. അവരതിന് വേറെ ആൾക്കാർക്ക് വേണമെങ്കിൽ നോക്കി വെരിഫൈ ചെയ്യാം. അവരുടെ ഡേറ്റ അവര് അമേരിക്കയിലും US ബേസിലും സിംഗപ്പൂരിലും ആണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് അവരവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഈ ആപ്പ് ഉണ്ടാക്കുന്നതും അതുപോലുള്ള ആൾക്കാരെല്ലാം ചൈന ബേസ് ചെയ്ത ആൾക്കാരാണ്. അതിനാലാണ് മെയിനായിട്ട് ഈ ദേശീയ സുരക്ഷ കൺസേൺ പറയുന്നത്.
ദേശീയ സുരക്ഷ ആശങ്ക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിവരങ്ങൾ മറ്റൊരു രാജ്യത്തിലേക്ക് പൂർണ്ണമായും എത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇവിടുത്തെ വിവരങ്ങൾ നിരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെയാണല്ലോ പലപ്പോഴും ആശങ്കയാകാൻ സാധ്യത ഉള്ള കാരണങ്ങൾ. ഇതിനു പുറമെ മറ്റു ആപ്പുകളിൽ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് പോലെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്കും സാധ്യതയില്ലേ? ഈ ഒരു പ്രൈവസി പ്രശ്നങ്ങൾ, ഇപ്പോൾ കുട്ടികളുടെ പലരും 50% കുട്ടികളാണെന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത്തരം ആശങ്കകളും ഇതിന് പുറകിൽ ഉണ്ടോ? എത്രമാത്രമുണ്ട്?
പ്രൈവസി ആശങ്കകൾ ഒരുപാടുണ്ട്. കാരണം ഇതിൽ എടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവരുടെ ഈ ടിക്ടോക്കിന്റെ ആപ്പിൽ തന്നെ പോകുകയാണെങ്കിൽ അവർ തന്നെ പറയുന്നത് അവര് പ്രായം, പേര്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് GPS, നമ്മുടെ ഫോണിലെ ആരൊക്കെയാണ് കോണ്ടാക്ട്, അതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ അവരെടുക്കുന്നുണ്ട്. അത് ചിലത് നമ്മളോട് ചോദിക്കും, നമ്മൾ കൊടുത്താൽ എടുക്കും. പിന്നെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫീച്ചർ യൂസ് ചെയ്യുമ്പോൾ ആണ് എടുക്കുന്നത്. ഇതിൽ പിന്നെ അത് കൂടാതെ എടുക്കുന്നതെന്ന് പറയുന്നത് GPS, നമ്മളുടെ IP അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസ് ഏത് ഇതാണ്, ഏത് ഫോണാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷന്. പിന്നെ നമ്മൾ ഇപ്പം ഇതിൽ ഒരു ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻ്റ് ചെയ്യുവാണെങ്കിൽ അതുപോലുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ അവർ നോക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക കൂടി ഇതിന് പുറകിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല സുരക്ഷാ ആശങ്കകളും ഇപ്പോൾ അധികൃതരും മുന്നോട്ട് വയ്ക്കുന്നത്, അതിൻ്റെ ചർച്ചകളും സജീവമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ടിക്ടോക്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പല നിയന്ത്രണങ്ങളും മാതാപിതാക്കൾക്ക് കൂടുതലൊരു കൺട്രോള് കിട്ടാനായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ? ഇതിൽ ശ്രദ്ധിക്കാവുന്ന, മാതാപിതാക്കൾക്ക് ഇപ്പോൾ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാനായിട്ട് ടിക്ടോക്ക് തന്നെ അവരുടെ ആപ്പ് പലപ്പോഴായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അവരുടെ പ്രൈവസി ഇതിനുള്ള ഓപ്ഷൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിള്ളേരെ ഉപയോഗിക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നേരത്തെ 13 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കും ഉപയോഗിക്കാമായിരുന്നു. അതിന് ഇവരെ അമേരിക്ക ബേസ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഫൈൻ ചെയ്തായിരുന്നു, 8 മില്യൺ ഫൈൻ ചെയ്തായിരുന്നു. അത് കൂടാതെ അതിനുശേഷം അവര് ഒരുപാട് ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് നമുക്ക് പിള്ളേർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തൊക്കെയാണ് പ്രൈവറ്റ് ആയിട്ട് വേണ്ടുന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതില് പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആർക്കൊക്കെ കാണാം, ആർക്കൊക്കെ കമന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓപ്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സൈറ്റുകൾ ഉണ്ട്, സോഷ്യൽ മീഡിയ എങ്ങനെ സേഫായിട്ട് ഉപയോഗിക്കാം, പേരൻസിന് എങ്ങനെ എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു പേജിൽ ഓരോ ആപ്പിൻ്റെയും ഓരോ പേജിലുണ്ട്. അതിലൊരു സൈറ്റാണ് isafety.gov.au. അതിൻ്റെ കീഴിൽ ടിക്ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ പറ്റി എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗത്തിലുള്ള പ്രശ്നങ്ങൾ, എന്തൊക്കെ കൺട്രോളിൽ ഉണ്ട് പ്രൈവസിക്ക് എന്നുള്ളത് പേരൻസിനും പിള്ളേർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരുപാട് ലിങ്കുകളുണ്ട്.
ഓക്കെ, എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി ബിജു തോമസ്.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.